الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهماني رايا سهودرين علي سهودري ماري അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഭൂമിയിൽ അവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവലം യറൗ അന്ന നഅതിൽ അർദ നൻഖുസുഹ മിൻ അത്രാഫിഹ. അവർ കാണുന്നില്ലേ, ഭൂമിയെ അതിൻ്റെ അതിർവരമ്പുകൾ ചുരുക്കിക്കൊണ്ട് നാം ഇങ്ങനെ കുറച്ചു കുറച്ചായി നമ്മളിലേക്ക് പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവർ കാണുന്നില്ലേ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്ന കുറവ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന്, മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു, ഭൂമിയിൽ നന്മയുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് എന്ന് മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഖറാബുഹ ബിമൗതി ഉലമാഇഹ വ ഫുഖഹാഇഹ വ അഹ്ലിൽ ഖൈർ മിൻഹ. ഭൂമിയുടെ നാശം സംഭവിക്കുന്നത് അതിലുള്ള പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആളുകൾ, നന്മയുള്ള ആളുകൾ അവർ മരിച്ചുപോകുന്നതിലൂടെയാണ് ഭൂമിയുടെ നാശം സംഭവിക്കുക. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വഹുവ മൗതുൽ ഉലമാ, പണ്ഡിതന്മാരുടെ മരണമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്മയിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പണ്ഡിതന്മാർ ആ നാടിന്റെ നന്മ നിലനിൽക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിന് നന്മ ഉദ്ദേശിച്ചാൽ അവിടെ പണ്ഡിതന്മാർ, അറിവുള്ളവർ, അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവർ അവരെ നിയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിം ഉമ്മത്തിന്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും നാശത്തിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണമായി എണ്ണിയത് പണ്ഡിതന്മാരുടെ മരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബളുൽ ഇൽമ ഇൻതിസാഅ യൻതസിഉഹു മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് ഒറ്റത്തവണയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അറിവും ഉയർത്തിയെടുക്കുകയില്ല. ولكن بقبض العلماء എന്നാൽ പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് അത് സംഭവിക്കുക. حتى إذا لم يبقي عالما اتخذ الناس رؤوسا جهالا. അങ്ങനെ ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർ ഇല്ലാതെയായി കഴിഞ്ഞാൽ ആളുകൾ വിവരമില്ലാത്ത വിഡ്ഢികളെ പിടിച്ച് നേതാക്കന്മാരാക്കും. ഫസുഇലു, അങ്ങനെ ഈ നേതാക്കന്മാർ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫഅഫ്തൌ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ഫദല്ലു അദല്ലു, അവർ സ്വയം വഴികേടിലാവുകയും മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഈമാനിൽ നമ്മുടെ ഹിദായത്ത് നിലനിൽക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കിടയിൽ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നിലനിൽക്കുന്നു എന്നതാണ്. അവരില്ലായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന് ശേഷം നന്മയിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നാടുകളുടെ അവസ്ഥ? എന്താകുമായിരുന്നു ജനങ്ങളുടെ അവസ്ഥ? ആരാണ് അവർക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊടുക്കാൻ ഉണ്ടായിരിക്കുക? ആരാണ് നിസ്കരിക്കണമെന്ന് പറയാനുണ്ടായിരിക്കുക? ആരാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊടുക്കാനുണ്ടാവുക? ആരാണ് സദഖ ചെയ്യണമെന്ന് പറയാനുണ്ടാവുക? ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ ആരാണുണ്ടാവുക? തിന്മയുടെ വഴികൾ വരുമ്പോൾ അതിൽ നിന്ന് താക്കീത് ചെയ്യാൻ ആരാണുണ്ടായിരിക്കുക? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ തഖൂമു സാഅ ഹത്താ യുഖബദൽ ഇൽമ്. ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ കുറിച്ചുള്ള അറിവ് എടുത്തു ഉയർത്തപ്പെടുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. പരലോകത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നമുക്കിടയിൽ നന്മ പറയുന്ന പഠിപ്പിക്കുന്ന ആളുകൾ നശിച്ചു പോവുക, അവർ മരിച്ചു പോവുക എന്നത്. റസൂലുള്ള പറയുകയാണ്, അന്ത്യനാൾ സംഭവിക്കുകയില്ല, അറിവ് ഉയർത്തപ്പെടുന്നത് വരെ അതുണ്ടാവുകയില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വതക്സുറു സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. വയതഖാറബു സമാൻ, അതുപോലെ തന്നെ സമൂഹത്തിൽ ജനങ്ങൾ ജീവിക്കുന്ന സമയം വളരെ ചുരുങ്ങും. അവർക്ക് സമയത്തിൽ ബറക്കത്തില്ലാതെയാകും, വളരെ പെട്ടെന്ന് സമയം ഇങ്ങനെ തീർന്നു പോകും. വതദ്ഹറുൽ ഫിതൻ, അതുപോലെ ജനങ്ങൾക്കിടയിൽ ബിദഅത്തുകൾ വർദ്ധിക്കും, ഖുറാഫാത്തുകൾ വർദ്ധിക്കും, ശിർക്ക് വർദ്ധിക്കും, ഹറാമുകൾ വർദ്ധിക്കും. അങ്ങനെ ഫിത്നകൾ സമൂഹത്തിൽ പ്രകടമായി പുറത്തേക്ക് വരാൻ തുടങ്ങും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വയക്സുറുൽ ഹർജ്, അതോടൊപ്പം ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കും. നോക്കണം നിങ്ങൾ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുന്നത് ലാ തഖൂമു സാഅ ഹത്താ യുഖബദൽ ഇൽമ്, ഇൽമ് ഉയർത്തപ്പെടുന്നതുവരെ, പണ്ഡിതന്മാർ മരിച്ചു മരിച്ചു പോകുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കില്ല എന്നു പറഞ്ഞതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്നും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നും സമയത്തിൽ ബറക്കത്തില്ലാതെയാകുമെന്നും ആളുകൾക്കിടയിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നും പറഞ്ഞത്. പണ്ഡിതന്മാരില്ലാതെയാവുക എന്നത് ഫിത്നകളുടെ ആരംഭമാണ്, കുഴപ്പങ്ങളുടെ ആരംഭമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ സമൂഹത്തിൽ നിലനിൽക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതകളിൽ പെട്ടതാണ്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ മുസ്ലിം സഹോദരനെയും സഹോദരിയെയും പ്രത്യേകം പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ സന്ദർഭങ്ങളിൽ നാം പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇൽമിന്റെ വർദ്ധനവ്, പണ്ഡിതന്മാർ വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത, അത് വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട സമയമാണിത്. ഈ ഉമ്മത്തിലെ പിതാക്കന്മാരോട്, മക്കളുള്ളവരോട്, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ആരംഭിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ദുനിയാവ് ഇങ്ങനെ നാം അതിന്റെ പളവളപ്പുകളോടുകൂടി നിലനിർത്തി കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ജീവിക്കാമെന്നാണ്. ഇല്ല, ഈ സമൂഹത്തിൽ നന്മയിലേക്ക് നയിക്കുന്ന, തിന്മയിൽ നിന്ന് എതിർക്കുന്ന പണ്ഡിതന്മാർ ബാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ടാകുമായിരുന്നില്ല. പണ്ഡിതന്മാരാണ് ഈ നന്മകൾ നിലനിൽക്കുന്നതിന്റെ കാരണം. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനവും സ്വസ്ഥതയും നൽകുന്നത്, അവർക്ക് പ്രതാപം നൽകുന്നത്, അവർക്കിടയിൽ നന്മയിലേക്ക് കൽപ്പിക്കുന്നവർ, തിന്മയിൽ നിന്ന് വിരോധിക്കുന്നവർ അവരുണ്ടാകുന്ന സന്ദർഭത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു സമൂഹങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിടയിൽ നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ ഇല്ലാതെയായി കഴിഞ്ഞാൽ നാം എങ്ങനെയാണ് നല്ല സമൂഹമായി മാറുക? നമ്മുടെ നന്മ എപ്പോഴാണ് ബാക്കി നിൽക്കുക? നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അറിവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രത്യേകം മതവിദ്യാഭ്യാസത്തിന്റെ വഴിയിലേക്ക്, മതം പഠിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള മക്കളോട്, വിദ്യാർത്ഥികളോട്, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, മടി അവസാനിപ്പിക്കണം നമ്മൾ, വെറുതെ ഇരിക്കുന്നത് അവസാനിപ്പിക്കണം നമ്മൾ, പണിയെടുക്കാൻ തുടങ്ങണം. പഠിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിയുടെ ഹദീസും പഠിക്കുന്നതിനു വേണ്ടി ഉറക്കം മാറ്റിവെച്ച്, ക്ഷീണങ്ങൾ മാറ്റിവെച്ച്, അതിന്റെ മാർഗത്തിൽ പണിയെടുക്കാനായി തുനിഞ്ഞ് മുണ്ടുപുറുക്കിയെടുത്ത് ഇറങ്ങേണ്ട സമയങ്ങളിൽ പെട്ടതാണിത്. നമുക്ക് മടി പിടിച്ചിരിക്കാൻ സമയമില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്ന ബാധ്യത നിങ്ങൾക്ക് മേലുണ്ട്. ആ ബാധ്യത നിങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ത്വലബുൽ ഇൽം ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും അള്ളാഹുവിന്റെ ദീനിലെ വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നത് നിർബന്ധമാണ്. അത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല, സുന്നത്തായ ഒരു കാര്യമല്ല, വേണമെങ്കിൽ ചെയ്തുകൊള്ളാം എന്ന് പറയാവുന്ന കാര്യമല്ല, ഫർദായ കാര്യമാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നതിന് ഗൗരവത്തിലുള്ള പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഓർമ്മപ്പെടുത്തലായി അത് നിലകൊള്ളട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക്കും ബിൽ ഇൽം, നിങ്ങൾ ദീൻ പഠിക്കുന്നതിന് മുന്നോട്ട് വരണം, ഖബ്ല അൻ യുഖ്ബൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് വിജ്ഞാനം എടുത്തുയർത്തപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ അത് കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം. വഖബ്ലുഹു അൻ യദ്ഹബ അസ്ഹാബുഹു, അള്ളാഹുവിന്റെ ദീൻ ഈ നാട്ടിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് ആ പണ്ഡിതന്മാർ, അത് പഠിച്ചെടുത്ത ആളുകൾ അവർ മരിച്ചു പോകുന്നതോടുകൂടിയാണ്. വഇന്നകും സതജിദൂന അഖവാമ യസ്ഉമൂന അന്നഹും യദ്ഊനകും ഇലാ കിതാബില്ലാഹ് വഖദ് നബദൂഹു വറാ ദുഹൂരിഹിം, നിങ്ങൾ കുറച്ചാളുകളെ കാണും, അവർ പറയും ഞങ്ങളിതാ അള്ളാഹുവിന്റെ കിതാബിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറയും. പക്ഷേ അവർ അള്ളാഹുവിന്റെ കിതാബ് പിന്നിലോട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു, അവരല്ലാഹുവിന്റെ കിതാബിലേക്ക് ക്ഷണിക്കുന്നവരല്ല. അങ്ങനെ വഴികേടിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നവർ വരും, അതിനു മുൻപ് നിങ്ങൾ ദീൻ പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രമാണ് നിസ്കാരങ്ങളിൽ ആവർത്തിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് അനുയോജ്യമായ പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് സഹോദരങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിൽ വിവരമില്ലെങ്കിൽ എങ്ങനെയാണ് വഴികേടിലേക്ക് റാഞ്ചാൻ നിൽക്കുന്ന പിശാചുക്കൾ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയോരങ്ങളിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? അള്ളാഹുവിന്റെ ദീൻ നീ പഠിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, മക്കളെ, നല്ല ഗൗരവത്തിൽ നിങ്ങൾ ഇത് കാര്യമായി എടുക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണിത്. ദീൻ പഠിക്കുന്നതിൽ നാം അമാന്തം കാണിച്ചുകൂടാ, അതിൽ നാം ഇനി ഉറങ്ങിക്കൂടാ, അതിൽ നമുക്കിനി മടിയുണ്ടായിക്കൂടാ. ആ പഠനത്തിന്റെ മാർഗത്തിൽ ഉറക്കമിളച്ച് അതിനുവേണ്ടി മാറിയിരിക്കാൻ നാം തയ്യാറാവണം. ഉസ്താദുമാർ വന്ന് പഠിപ്പിക്കുന്നത് മാത്രമല്ല, അവനവന്റെ ശ്രമങ്ങൾ ഉണ്ടാകണം, അവനവൻ പഠിക്കണം അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിയുടെ ഹദീസും. അതുപോലെ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ദീൻ പഠിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട് എങ്കിൽ, കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന മാർഗത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ കുറവുണ്ടായേക്കാം, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷണിക്കുന്ന ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമുണ്ട്. അതിന് പകരമായി കൊണ്ട് ഈ ദുനിയാവ് മുഴുവൻ നൽകപ്പെടുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ സ്വർഗത്തിന്റെ ഭവനങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഈ ദുനിയാവ് ഉപേക്ഷിക്കുക. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നത് ഗൗരവത്തോടുകൂടി കാണുക. പഠിക്കാൻ കഴിവുള്ളവരാണ് എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. സഹോദരങ്ങളെ, അതിനാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതോടൊപ്പം സഹോദരന്മാരെ, മക്കളുള്ളവർ, നല്ല ബുദ്ധിയുള്ള കുട്ടികളുള്ളവർ, അവരിങ്ങനെ വളർന്നു വരുമ്പോൾ വാപ്പ പറയുകയാണ് ഇവനെ ഡോക്ടറാക്കണം, അവനെ എഞ്ചിനീയറാക്കണം, അവനെ മറ്റേതാക്കണം, അവന് വലിയ സമ്പത്തുള്ളവനായി മാറണം, ആരുടെയും ദുനിയാവിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന സമാധാനത്തിലാണ് അവർ. സഹോദരങ്ങളെ, ഈ നിങ്ങളെ നിങ്ങളാക്കിയ അള്ളാഹു നിങ്ങൾക്ക് പ്രതാപം നൽകാൻ കാരണമായ ഈ ദീൻ അറഫാ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട അൽയൗമ അക്മൽതു ലക്കും ദീനകും, നിങ്ങളുടെ ദീനിതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മുടെ കയ്യിലേൽപ്പിച്ച ദീൻ, അതിന്റെ മാർഗത്തിൽ നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ മക്കളെ ദീനിന്റെ മാർഗത്തിൽ വളർത്താൻ, അവരെ അതിൽ കൂടെ കൈപിടിച്ചു കൊണ്ടുവരാൻ പിതാക്കന്മാർ തയ്യാറാകട്ടെ. ഈ ഉമ്മത്തിനെ അവർ ഉപേക്ഷിക്കാതിരിക്കട്ടെ. പിതാക്കന്മാർ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബികൾ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണത്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ ഇരുന്നു കൊണ്ട് സഹാബികളോടൊരു ചോദ്യം ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഒരു മരം, ആ മരത്തിന്റെ എല്ലാം നന്മയാണ്, അതിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുകയില്ല, അതിന് ഇത്ര ഇത്ര നന്മകളുണ്ട്, എല്ലാ കാലഘട്ടത്തിലും അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ അത് നൽകിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി അത് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ, അദ്ദേഹം പറയുന്നു, എനിക്ക് റസൂലുള്ളാഹി അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, എന്റെ മനസ്സിൽ തോന്നി അത് ഈന്തപ്പനയാണ്. പക്ഷേ അബൂബക്കർ ഒന്നും മിണ്ടുന്നില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നും മിണ്ടുന്നില്ല, സഹാബികളിലെ പ്രായമായവരൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരും ഒന്നും പറയാതെയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈന്തപ്പനയാണ്. അങ്ങനെ ആ സംസാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, വാപ്പാ, എനിക്ക് റസൂലുള്ളാഹി അത് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നിരുന്നു അത് ഈന്തപ്പനയാണ് എന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, മോനെ, വല്ലാഹി, അദ്ദേഹം പറഞ്ഞു, നീ അത് ആ സന്ദർഭത്തിൽ മറുപടിയായി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്ന ഇന്നതൊക്കെ ലഭിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നിന്റെ ആ മറുപടിയാകുമായിരുന്നു. നോക്കൂ നിങ്ങൾ, തന്റെ മക്കൾ അവർ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിൽ മുന്നോട്ടു പോകുന്നതിൽ ആ സഹാബിക്കുണ്ടായ സന്തോഷമാണത്. മാർക്ക് 100-ൽ 100 ലഭിച്ചാൽ നമുക്ക് വലിയ സന്തോഷമാണ്. മദ്രസയിൽ എന്തായാൽ എന്ത്, ഖുർആൻ എത്ര പഠിച്ചാൽ എന്ത്, അത് തെറ്റിയാൽ എന്ത്, ഹദീസ് അറിഞ്ഞില്ലെങ്കിൽ എന്ത്. സലഫുകളിൽപ്പെട്ട പലരും തങ്ങളുടെ മക്കൾ അവർക്ക് ഖുർആൻ പഠിക്കുന്നതിന് ഒരു ഹദീസ് മോനെ നീ പഠിച്ചാൽ അതിനു പകരം ഞാൻ നിനക്കൊരു ദീനാറ് നൽകും എന്ന് വാഗ്ദാനം ചെയ്ത പിതാക്കന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മോനൊരു ഹദീസ് പഠിച്ചാൽ, കാണാതെ പഠിച്ചാൽ അവന് ഒരു ദീനാറ് സമ്മാനമാണ്. അങ്ങനെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച മക്കൾ, പിതാക്കന്മാർ, അവർ കഴിഞ്ഞുപോയ ഒരു സമൂഹം, അവരുടെ പിൻഗാമികളാണ് നമ്മൾ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കുന്നത്? അവരാരാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അവരുടെ വഴി ഏതാകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഉമ്മമാരെ, നിങ്ങളോടും ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. മക്കളെ അള്ളാഹുവിന്റെ ദീനിൽ ആ തർബിയത്തോടുകൂടി ദീൻ സ്നേഹിക്കുന്നവരായി വളർത്തുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ അവരെ നയിക്കുന്നവരാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വൽ മർഅതു റാഇയതുൻ അലാ ബൈതി ബഅലിഹാ വവലദിഹി വഹിയ മസ്ഊലതുൻ അൻഹും, തന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ആളുകൾ, തന്റെ മക്കൾ, അവരുടെ കാര്യത്തിൽ നാളെ ഉമ്മമാർ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു നിങ്ങളോട് ചോദിക്കും, എന്താണ് നീ നിന്റെ മക്കളെ പഠിപ്പിച്ചത്? അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ അദബുകളിൽ വളർത്തണം. അവരെ അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്നവരാക്കി വളർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുറു അബ്നാഅകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ, 7 വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ മക്കൾ, അവരോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം. വദരിബൂഹും അലൈഹ വഹും അബ്നാഉ അഷർ, 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. 10 വയസ്സായാൽ പ്രായപൂർത്തിയായിട്ടില്ല, എന്നിട്ടും റസൂലുള്ളാഹി കുട്ടിയെ അടിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് അവൻ നിസ്കാരം ശീലിച്ചവനായി മാറണം. അവനങ്ങ് വലുതാവട്ടപ്പോ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയാൻ പാടില്ല. അവനെ നിസ്കാരത്തിൽ വളർത്തിക്കൊണ്ടു വന്നാൽ മാത്രമാണ് അവനത് ഒഴിവാക്കാത്തവനായി വളരുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടിക്കും, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയാൽ അവനെ വെറുതെ വിടുകയില്ല. പക്ഷെ നിസ്കരിക്കാതെ ഉറങ്ങിയാലോ? മാതാക്കൾ പലരും പറയും, അത് ചെറിയ കുട്ടിയല്ലേ, അവനിപ്പോ നിസ്കരിക്കാനൊന്നും പ്രായമായിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ എത്ര പേർ നമ്മുടെ വീടുകളിലുണ്ട്? സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം തവണ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ പെട്ടതാണത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. അദ്ദേഹം സഹാബിയാണ്, ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ട്. ആ സന്ദർഭത്തിൽ എന്റെ ഉമ്മ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തആൽ ഉഅതീക, മോനെ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, വമാ അറത്തി അൻ തുഅതിയ, നീ അവന് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഉഅതീഹി തംറ, എന്റെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴമുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നകി ലൗ ലം തുഅതിഹി ഷൈആ കുതിബത അലൈകി കദിബ, നീ അവൾക്ക് അവന് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കാതെയാണ് അവനെ വിളിച്ചിരുന്നത് എങ്കിൽ നിന്റെ മേലൊരു കളവ് രേഖപ്പെടുത്തുമായിരുന്നു. ഉമ്മമാർ കുട്ടികളെ വിളിക്കുന്ന, മോനെ ഇങ്ങോട്ട് വാ, ഒരു സാധനം തരാം, മുട്ടായി തരാം എന്ന് പറഞ്ഞു വിളിക്കും. അടുത്തു വന്നു കഴിഞ്ഞാൽ അന്നെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ എന്ന് പറയും. അങ്ങനെ കളവ് പറഞ്ഞു മക്കളെ വളർത്താൻ പാടില്ല. മക്കളോട് സത്യം മാത്രം പറഞ്ഞു കൊടുക്കണം. വാപ്പ വീട്ടിലുണ്ട്, വാപ്പയെ അന്വേഷിച്ചാരെങ്കിലും വന്നാൽ മകനോട് പറയാൻ വാപ്പ വീട്ടിലില്ല എന്ന് പറഞ്ഞു കൊടുത്തേക്ക്. മകനെ വലിയ ഒരു കള്ളനായി വളർത്താനുള്ള പരിശീലനം നൽകുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. വലിയ അനുഗ്രഹമായി മക്കളെ നൽകിയതിന് ശേഷം ഈ പിതാവും ഈ മാതാവും തന്നെയാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഇതിന് അല്ലാഹു ചോദ്യം ചെയ്യാതെ വിടുകയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അവരെ വെറുതെ വിടാൻ പാടില്ല. അവരെ പണ്ഡിതന്മാരായി വളർത്തുക എന്ന ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ ഉടനെ അവരുടെ മേൽ ശാപവാക്കുകൾ ചൊരിയും, അവരെ പേടിപ്പിക്കും. ഞാൻ നിനക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ന് അവനെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നുപോകും. അല്ലാഹുവേ, നീ ഇവനെ ഒരു പണ്ഡിതനാക്കി വളർത്തണമേ, മുസ്ലിം ഉമ്മത്തിന്റെ ഒരു നേതാവാക്കണമേ, മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? SSLC പരീക്ഷ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. പള്ളിയിൽ വന്ന് ഇമാമിനോട് പറയൂ, എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, പരീക്ഷയാണ്. സഹോദരാ, ജീവിതം എന്ന വലിയ ഒരു പരീക്ഷണമുണ്ട്, പരലോകത്തിലെത്തേണ്ട ഒരു ദിവസമുണ്ട്. അന്നേ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മക്കൾ നമ്മൾ എത്ര പേര് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്? നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. മുസ്ലിം ഉമ്മത്ത് ഗൗരവത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ട സമയമാണിത്. നമ്മുടെ ഇടയിൽ നിന്ന് പണ്ഡിതന്മാർ ഓരോരുത്തരായി ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്താണ് നമ്മുടെ ഭാവി എന്ന കാര്യം നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പണമുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യം നൽകിയ ആളുകൾ, അവരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമദ്ദുനിയാ ലിർബഅതി നഫർ, നാല് വിഭാഗം ആളുകൾ അവർക്കാകുന്നു ദുനിയാവുള്ളത്. അതിലൊന്നാമത്തെ ആളായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമാ, ഒരു മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകിയിരിക്കുന്നു, അതോടൊപ്പം അയാൾക്ക് അല്ലാഹു പാണ്ഡിത്യം നൽകുകയും അതോടൊപ്പം സമ്പത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. അയാൾ അയാളുടെ പാണ്ഡിത്യം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. സമ്പത്ത് അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു. വഹാദാ ബി അഫ്ളിൽ മനാസിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള മനുഷ്യൻ ഇയാളാണ്. സഹോദരങ്ങളെ, വിജ്ഞാനം ലഭിച്ചിട്ടില്ലെങ്കിൽ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള വഴികൾ തുറന്നു കൊടുക്കാൻ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്ക് എത്തിയാൽ നിലനിൽക്കാത്ത, അവസാനിക്കാത്ത പ്രതിഫലങ്ങൾ നൽകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ മാറ്റിവെക്കുക. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി പണിയാനുള്ള തിരക്കിലാണ്. കോടികളുടെ കാറുകളാണ് ആളുകളുടെ കയ്യിലുള്ളത്, കോടികളുടെ വീടുകളാണ് ആളുകൾക്കുള്ളത്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ, അതിനുവേണ്ടി സഹായം ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. പലപ്പോഴും സമൂഹത്തിന്റെ കാഴ്ചയിൽ ദീൻ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ അവനൊക്കെ എന്തോ മാർക്ക് കിട്ടാത്ത ആളുകളാണ്, സ്കൂളിലൊന്നും സീറ്റ് കിട്ടാത്ത ആളുകളാണ്, പഠിക്കാൻ ബുദ്ധിയില്ലാത്തവരാണ്, ഏതോ എത്തീം മക്കളായിരിക്കും എന്ന രൂപത്തിലാണ് സമൂഹത്തിന്റെ നിലപാട് പോലും പലപ്പോഴും. നമ്മുടെ നാളെ നമ്മെ നമ്മുടെ ഉമ്മത്തിനെ നയിക്കേണ്ട നേതാക്കന്മാരാണ് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ എന്ന കാര്യം നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം, പക്വത ഉണ്ടായിരിക്കണം നമുക്ക് ആ കുട്ടികളുടെ നീയത്തിനെ, ആ കുട്ടികളുടെ ഇഖ്ലാസിനെ പരിപോഷിപ്പിക്കാനുള്ള, അവരെ അതിന്റെ മാർഗത്തിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. സമ്പത്തില്ലാത്ത ദരിദ്രരായ ആളുകളുണ്ട്, അവർക്കും ബാധ്യതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ ബിദഈഫിഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ സഹായിക്കുന്നത് ഇവരിലെ ദുർബലരെ കൊണ്ടാണ്, പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരായ പാവപ്പെട്ടവരെ കൊണ്ടാണ്, അവരെ കൊണ്ടാണ് ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കുന്നത്. എങ്ങനെയാണ് അല്ലാഹു അവരെ സഹായിക്കുക? ബിദഅവതിഹിം വസലാതിഹിം വഇഖ്ലാസിഹിം, അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട്, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട്, അവരുടെ ഇഖ്ലാസ് കൊണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിനു വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം, ഈ ഉമ്മത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ആകാശത്തേക്ക് ഉയരട്ടെ. അല്ലാഹുവിനോട് ഈ ഉമ്മത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇവരെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴാകാശങ്ങൾക്കുമേൽ നിന്ന് നമ്മുടെ മേൽ ശിക്ഷ ഇറക്കി കഴിഞ്ഞാൽ ആരാണ് സഹോദര നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്? എവിടേക്കാണ് നമ്മൾ ഓടി ഒളിക്കുക? ഈ ഉമ്മത്തിന്റെ രക്ഷപണ്ഡിതന്മാരിലാണ്, ഇതിനെ നയിക്കുന്ന നേതാക്കന്മാരിലാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിലേക്കും റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന നിഷ്കളങ്കരായ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ ഉണ്ടാവുക എന്നത് അനിവാര്യമായ സന്ദർഭമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യതകൾ നാം വിസ്മരിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد بهمان نرأي سهودرين علي سهودري ماري الله سبحانه وتعالى اي دنيا والمؤمنين الكن الگية وليا پردفلن علي البتدان اي دنيا والتن الله نشتيت أبرد إيماننم أبرد سالكرمنالكم الله پردفلن علي البتدان പരലോകത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അതുകൊണ്ട് ലഭിക്കുന്ന മനസ്സിന്റെ സമാധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, ഔസഖു ഉറൽ ഈമാൻ അൽഹുബ്ബു ഫില്ലാഹി വൽബുഗ്ദു ഫില്ലാഹ്, ഈമാനിന്റെ കണ്ണികളിൽ ഏറ്റവും ശക്തമായ കണ്ണി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പുമാണ്. നമ്മൾ ഒരാളെ കാണുന്നു, അയാൾക്ക് സമ്പത്തില്ല, അധികാരമില്ല, സാധാരണക്കാരനാണ്, പക്ഷെ അയാൾ നിസ്കരിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. അവനെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ കാണുന്നതിനേക്കാൾ ചിലപ്പോൾ നാം സന്തോഷിക്കും. അവന്റെ മുഖം കാണുമ്പോൾ, അവനെ കുറച്ചു കാലം കാണാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ പ്രയാസമാണ്. അവനെന്തെങ്കിലും അസുഖമായാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് കുറെ ബുദ്ധിമുട്ടായതിനേക്കാൾ. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. അദ്ദേഹം ഒരിക്കൽ, അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന് അസുഖമായത് അറിഞ്ഞു. അങ്ങനെ ഇമാം ശാഫിഈയെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസുഖം കണ്ട്, അദ്ദേഹത്തിന്റെ വേദന കണ്ട് തിരിച്ചു വന്നപ്പോൾ ആ സങ്കടം കാരണത്താൽ ഇമാം അഹമ്മദിനും അസുഖം ബാധിച്ചു. അങ്ങനെ ഇമാമിന്റെ അസുഖം മാറി എന്ന വിവരം കിട്ടിയപ്പോൾ, ഷാഫിഈയുടെ അസുഖം മാറി എന്ന വിവരം കിട്ടിയപ്പോൾ ഉടനെ ഇമാം അഹമ്മദിന്റെ അസുഖവും അവസാനിച്ചു. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ എന്റെ രാത്രി നിസ്കാരങ്ങളിൽ ഒരു ദിവസത്തെ നിസ്കാരത്തിൽ പോലും ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹത്തിന്റെ മനോഹാരിതയാണത്. ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അതുകൊണ്ട് ലഭിക്കുന്ന സന്തോഷം, അത് തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ സഹോദര, സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലുപ്പം എന്തായിരിക്കും? അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക എന്നത് അതിന്റെ ഭംഗി ഇത്രയാണ് എങ്കിൽ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെക്കുന്ന സ്വർഗത്തിന്റെ ഭംഗി എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ബോധ്യപ്പെടുക. പണത്തിന്റെ പേരിൽ സ്നേഹിക്കുന്നവരുണ്ട്, ദുനിയാവിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ എന്തെങ്കിലും നക്കാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇതിനൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം, അത് വളരെ വലിയ കാര്യമാണ്. അതിന്റെ ഭംഗി മറ്റൊരു പ്രവർത്തനത്തിനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് നാം സ്നേഹിക്കുന്ന അത്തരക്കാർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങും, നമ്മുടെ മനസ്സ് വേദനിക്കും. അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവരാണ് നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വേദന കൂടുതൽ കഠിനമാണ്. പക്ഷേ സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, നമുക്കിടയിൽ നിന്ന് നന്മയുള്ളവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരോടുള്ള ബാധ്യതകളിൽ പെട്ടതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അവർ അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന മനുഷ്യന്മാർ മുസ്ലിമീങ്ങൾ അവർ പ്രാർത്ഥിക്കുകയാണ്, ربنا اغفر لنا اللهوേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണം, ولإخواننا الذين سبقونا بالإيمان ഞങ്ങൾക്ക് മുൻപ് ഈ ദീൻ സ്വീകരിച്ച ആളുകൾ അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണം. ولا تجعل في قلوبنا غلا للذين امنوا الله هو വിശ്വസിച്ചവർ അവരോട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പും ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവർ. ربنا انك رؤوف رحيم الله هو നീ ഏറെ വിട്ടുമാപ്പാക്കി നൽകുന്നവനാണ്, നീ ഏറെ കരുണ ചൊരിയുന്നവനാണ് എന്നാണ് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ കൂടെ ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോയി. ആ ജനാസ കൊണ്ടുപോയപ്പോൾ സഹാബികളിൽ ചിലർ ആ ജനാസയെ കുറിച്ച് നല്ലത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത്, അയാൾക്കത് നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു, അയാൾക്കത് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ അയാളെ കുറിച്ച് സഹാബികൾ അത്ര നല്ല അഭിപ്രായമല്ല, മോശം അഭിപ്രായമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത്, അയാൾക്കത് അനിവാര്യമായിരിക്കുന്നു, അയാൾക്കത് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, നബി എന്താണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർറു ബിതിൽക ഫഅസ്നൗ അലൈഹ ശർറൻ ഫവജബത്തിൻ നാർ. ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് മോശം പറഞ്ഞില്ലേ, നിങ്ങൾ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞില്ലേ, അത് ആ മയ്യത്തിന്, ആ മനുഷ്യന് നരകം നിർബന്ധമായിരിക്കുന്നു. മറ്റൊരു ജനാസ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ, അതിനത് ആ സ്വർഗം നിർബന്ധമായിരിക്കുന്നു. സഹോദരങ്ങളെ, നന്മയുമായി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയവർ, അവരെ കുറിച്ചുള്ള മദ്ഹുകൾ, അവരെ കുറിച്ച് നല്ലത് പറയുക എന്നത് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുക, നമുക്കിടയിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം അവരെ കുറിച്ചുള്ള നന്മകൾ അയവിറക്കുക എന്നതിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ ചൊരിയാൻ അത് കാരണമാകും. എന്നാൽ ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ആരെക്കുറിച്ചെല്ലാം മദഹ് പറയുമ്പോഴും അധികരിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ സയ്യിദനാ വബ്ന സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ നേതാവിന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു റസൂലുള്ളാഹി അതിൽ നിന്ന് വിലക്കുകയാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകൻ ഈസയെ ജനങ്ങൾ പുകഴ്ത്തി, നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. അപ്പോൾ പുകഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നന്മയുള്ള ആളുകൾ, അവർ മരണപ്പെട്ടു പോയാൽ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരോ പ്രബോധകന്മാരോ ആയ ആളുകൾ മരിച്ചുപോയാൽ, അവർ മരണപ്പെട്ടതിനാൽ അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കുക എന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ പിൻപറ്റുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആർക്ക് തെറ്റുപറ്റിയാലും ആ തെറ്റിൽ നമ്മൾ അവരെ പിൻപറ്റുന്നില്ല, അത് അവരെ കുറച്ചു പറയലോ അവരുടെ മോശം പറയലോ അല്ല, അവരോടുള്ള നന്മയാണ്. അതുകൊണ്ട് നാളെ ഒരിക്കൽ ഏതെങ്കിലും വ്യക്തികളെ പിൻപറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുന്ന മുക്കല്ലിദുകളായി, അന്ധവിശ്വാസികളായി നമ്മൾ മാറാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞില്ലേ, കുല്ലുൻ യൂഖദു മിൻ ഖൗലിഹി വയുറദ് ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. ഇദാ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഒഴികെ മറ്റെല്ലാവരുടെയും വാക്കിൽ സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരാളോടുമുള്ള സ്നേഹം, അള്ളാഹുവിന്റെ ദീൻ അതിൽ തഖ്ലീദിലേക്ക് നയിക്കുന്നത്, അന്ധമായ അനുകരണത്തിലേക്ക് നയിക്കുന്നത് അതിലേക്ക് എത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചില ആളുകൾ സമൂഹത്തിലെ വലിയ വലിയ പണ്ഡിതന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വാക്കുകളിൽ ആകെ നിരാശയാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യുക? ഇനി നമ്മുടെ ഭാവി എന്താണ്? ഇനി ആരാണ് നമ്മെ കാക്കുക എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു പോയേക്കാം. അത്തരം വാക്കുകൾ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ നിന്ന് വരാൻ പാടില്ല. ആ പണ്ഡിതന്മാർ വരുന്നതിന് മുൻപ് ഇവിടെ ദീനുണ്ട്, അവർ പോയതിനു ശേഷവും ഈ ദീൻ ഇവിടെ നിലനിൽക്കും, ഇത് അള്ളാഹു സംരക്ഷിക്കാം എന്നേറ്റ ദീനാണ്. നമ്മൾ ആ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നു എങ്കിൽ നമുക്കാണ് ഉപകാരം, അള്ളാഹുവിനോ അള്ളാഹുവിന്റെ ദീനിനോ അല്ല. അത് അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. ആ മാർഗത്തിൽ അണിചേർന്ന് നിന്നു കഴിഞ്ഞാൽ അള്ളാഹു നമുക്കാണ് പ്രതിഫലം നൽകാനിരിക്കുന്നത്. അതുകൊണ്ട് നിരാശ നിറഞ്ഞു നിൽക്കുന്ന, തീർത്തും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ വാക്കുകൾ നമ്മിൽ നിന്നും ഉണ്ടാകരുത്. അള്ളാഹു പറഞ്ഞില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കായി, വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലാ ദാല്ലൂൻ, വഴിവിഴച്ചു പോയ ആളുകളല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ നിലനിർത്തും, അള്ളാഹു അവന്റെ ദീനിന് സംരക്ഷണം നൽകും. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഉണർന്നു പ്രവർത്തിക്കാൻ നാം തീരുമാനിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രബോധകന്മാർ, അവർക്ക് അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചൊരിയുമാറാകട്ടെ. اللهم اغفر لي مشايخنا وعلمائنا، اللهم اغفر للمسلمين والمسلمات الاحياء منهم والاموات، انك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. واخر دعوانا ان الحمد لله رب العالمين.